നമുക്കുള്ള പ്രാർത്ഥനയോടെയായിരിക്കുക. ഇവിടെ പറയുന്ന വചനങ്ങൾക്കപ്പുറം ആ വചനത്തിലെ ആത്മാവാണ് നമ്മെ സ്പർശിക്കുന്നതും, ആ വചനത്തിലുള്ളിലെ ദ സ്പിരിറ്റ് അതാണ് നമ്മുടെ ആത്മാവിനെ ഉണർത്തേണ്ടതും. ഇന്ന് ലോകത്തിൽ അനേകം ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. സാധാരണ ആളുകൾ പറയുന്നൊരു വാക്ക് എന്താണെന്നറിയാമോ? നിങ്ങൾ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നൊരു വാക്ക് ടെൻഷൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ആ വാക്ക് പറഞ്ഞു, ടെൻഷൻ. യുഎസില് ഞങ്ങളുടെ ഒരു ഫാർ റിലേറ്റീവ് ഉണ്ട്. കഴിഞ്ഞ ദിവസം അവിടുന്ന് ഫോൺ ചെയ്തപ്പോ പറഞ്ഞു, യുഎസിലുള്ള ഞങ്ങളുടെ പ്രശ്നം ടെൻഷൻ അല്ല, ബോറിംഗ്. വി ഹാവ് എവരിതിങ്, ഓൾ ഫാക്കൽറ്റീസ് വി ഹാവ്. രണ്ടു കൂട്ടം ആളുകളാണ് ലോകത്തിലുള്ളത്. ഒന്ന്, സൗകര്യങ്ങൾ കുറവുള്ള ടെൻഷൻ അടിക്കുന്ന ആളുകൾ, സൗകര്യങ്ങളെല്ലാമുള്ള ബോറിംഗ് ആയിട്ടുള്ള ജനം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. ആർ വി റെസ്റ്റ്ലെസ്? നമ്മൾ ഒത്തിരി പാനിക്കിലായിരുന്നു. നമ്മൾ വിചാരിച്ചു ആത്മീയമായിട്ടൊന്നും വളരാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചു, പക്ഷെ ഒന്നും എന്തു ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ആരോ ഡിസ്കറേജ്ഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് എന്തെങ്കിലും പ്രാർത്ഥിക്കുക. ദൈവം എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? കാരണം ഞങ്ങൾക്ക് ഇനി പ്രസംഗങ്ങളുടെ ആവശ്യമില്ല. വി ഹാഡ് ലോട്ട് ഓഫ് സെർമൻസ്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ചില വർഷങ്ങൾക്ക് മുമ്പ് 2010 എനിക്ക് തോന്നുന്നു, ഇവിടെയുള്ള ചില യാത്രകളുടെയും തിരക്കുകളുടെയും ഒക്കെ മധ്യത്തില് ഞാൻ എന്റെ കുടുംബത്തോട് പറഞ്ഞു, 3 days ഞാൻ ഇവിടുന്ന് പോവാ. 3 days ഒന്നുമില്ല, പ്രത്യേകിച്ച് മിനിസ്ട്രിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, വെറുതെ കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണ വയനാടോ ബെല്ലാരിയോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ അടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് തരും. റെസ്പോൺസിബിലിറ്റികളൊന്നുമില്ലാത്ത ഒരു ഫ്രീ ആയിട്ടൊരു സ്ഥലം. എവിടെ പോകുമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ, ഓക്കെ, മാംഗ്ലൂർ സൈഡില് കാർവാർ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ട്, ഭയങ്കര സൈലന്റാ, ഞാൻ പോയിട്ടില്ല, കേട്ടിട്ടില്ല. രാവിലെ അവിടെ ചെന്നു, വളരെ വിജനമായ ഒരു ബീച്ച്, ആരുമില്ല, വളരെ ശാന്തമായി പാട്ടൊക്കെ പാടാൻ പറ്റിയ സ്ഥലം. ഉച്ചയായപ്പം ജസ്റ്റ് ഇങ്ങനെ നടന്നു വന്നപ്പോൾ, വെള്ളി ശനി ഞായറാഴ്ച ഏതെങ്കിലും ഒരു ചർച്ച അവിടെ നോക്കുമ്പോ എല്ലാം കാത്തലിക് ചർച്ചകളാണ് കാണുന്നത്, പ്രൊട്ടസ്റ്റ് ചർച്ച ഒന്നും കണ്ടില്ല. അങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു കടയുടെ വാതിക്കൽ ചെറിയ ബോർഡ് വെച്ചിരിക്കുന്നു, ന്യൂ ലൈഫ് അസംബ്ലി, ന്യൂ ലൈഫ് ചർച്ച്, ബിനഗ, രാവിലെ 10 ആരാധന. ഞാൻ ആ ഫോൺ നമ്പർ നോട്ട് ചെയ്തു. സൺഡേ രാവിലെ ആ ദൈവദാസനെ വിളിച്ചിട്ട് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഉച്ചയപ്പോൾ ദൈവത്തിന്റെ ആത്മാ വീണ്ടും ഒരു ബേഡൻ തന്നു, കോൾ ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയെ ചുമ്മാ വിളിച്ചാട്ടെ, അറിയത്തില്ല. ജസ്റ്റ് ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ ഒരാൾ ഫോൺ എടുത്ത്, ഐ എം ജോൺ, ഐ എം പാസ്റ്റർ ജോൺ, ആരാ നിങ്ങള്, എവിടുന്നാ വന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് 2 കൂടെ ചുമ്മാ സമയം സ്പെൻഡ് ചെയ്യാൻ വന്ന, കർത്താവിന്റെ കൂടെ ഒക്കെ ഇരിക്കാൻ വന്ന. പുള്ളി പറഞ്ഞു, അടുത്ത സ്ട്രീറ്റിലുള്ള ഗ്രീൻ സ്ക്വയർ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, AC ഹാൾ, ഫസ്റ്റ് ഫ്ലോർ AC ഹാൾ, അവിടെ ഞങ്ങളുടെ ഒരു ഇയർലി കോൺഫറൻസ് നടക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ വരണം. വന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ലഞ്ച് കഴിക്കണം, ഞങ്ങളുടെ കൂടെ ആ മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഞാൻ വേഗം അവിടെ ചെന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു 1 കഴിഞ്ഞ സമയത്ത് താഴെ ഒരു ടൈയൊക്കെ ഇട്ട് ഒരാളിരിക്കും. ഞാൻ ചോദിച്ചു, അവിടെ ഈ ചർച്ചുകാരുടെ മീറ്റിംഗ് എവിടെ? അപ്പൊ പറഞ്ഞു, ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറില്ല, ചെല്ലാൻ പറഞ്ഞു. ഒരു 50 ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് ഞാൻ ജസ്റ്റ് ചെന്നപ്പോൾ വാതിൽ ജസ്റ്റ് തുറന്നകത്ത് കയറി ചെന്നതും ഒരാളുടെ മെസ്സേജ് അവസാനിപ്പിക്കുക. അയാള് ആ ക്രൗഡിനോടെ പറയുന്നത്, ഞാൻ പുറകിൽ ചെന്ന് കയറി ചെല്ലുമ്പോൾ കേട്ട വാക്ക് ഇതാണ്, യു ആർ എ റെസ്റ്റ്ലെസ് മാൻ, വാട്ട് യു നീഡ് ഈസ് റെസ്റ്റ്. യു ബിലീവ് ദാറ്റ് ഐ ആം ദ സോവറിൻ ലോർഡ് ഓഫ് ദി യൂണിവേഴ്സ്, ബട്ട് യു വൈ യു ആർ നോട്ട് ബിലീവിംഗ് ദാറ്റ് ഐ ആം ദ സോവറിൻ ലോർഡ് ഓഫ് യുവർ ലൈഫ്. നീ ഒരു വിശ്രമമില്ലാത്ത പുരുഷൻ, നിനക്ക് വേണ്ടത് വിശ്രമമാ. ഈ ലോകത്തിലുള്ള എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ് നീ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റുമെന്ന് നീ വിശ്വസിക്കുന്നില്ല. ഒരാളൊരു തോക്കെടുത്ത് വെടിവെച്ച പോലെ ഞാൻ അവിടെ തന്നെ 3 ദിവസം ഇരുന്നു. സൗത്ത് ആഫ്രിക്ക എന്നുള്ള പ്രീച്ചേഴ്സ് ഒക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, വാട്ട് ഈസ് റെസ്റ്റ്? ദേർസ് എ റെസ്റ്റ് ഫുൾ ലൈഫ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വിശ്രമകരമായ ഒരു ജീവിതമുണ്ട്. അത് സ്വർഗത്തിൽ ചെന്ന് തുടങ്ങുന്നതല്ല, ഇവിടെ തന്നെ വിശ്രമിച്ച് 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 വിശ്രമത്തിന്റെ പരിപൂർണതയിൽ നമ്മുടെ കണ്ണുകൾ അടഞ്ഞ് വി വിൽ എന്റർ ഇൻ ടു ദ പെർഫെക്റ്റ് റെസ്റ്റ്. യേശു പറഞ്ഞു, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എന്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് വിശ്രമം തരാം. അടുത്ത കർത്താവ് പറഞ്ഞു, കം ആൻഡ് ലേൺ ഫ്രം മീ, ടേക്ക് മൈ യോക്ക്. എന്റെ അടുക്കൽ വരിക മാത്രമല്ല, ഞാനൊരു മുഖം നിനക്ക് തരും. ആ മുഖം നീ ഏറ്റെടുത്തോണ്ട് എന്നിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഹാലലൂയ, ഹാലലൂയ. ഡിസ്കറേജ്ഡ് ആയി പോകാൻ ഒത്തിരി ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ് ദൈവാലയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവദാസൻ പറഞ്ഞു, ആദ്യം ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു ആദ്യകാലങ്ങളിൽ, പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാനും കർത്താവ് കൂടെ പ്രവർത്തിച്ചു. എന്നാൽ അവസാന കാലങ്ങളായപ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്നു, ഞാൻ സ്വസ്ഥനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയുക, ഇവിടെ നിങ്ങൾക്കൊരു കനാൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കനാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു, നമ്മൾ കേട്ടുന്ന പാട്ടെല്ലാം പരനെ എന്ന വിശ്രമ നാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പിൽ കൊള്ളുന്നേ. തീർച്ചയായിട്ടും വിശ്രമ നാടുണ്ട്. ഞാൻ ലേസിനെസിനെ കുറിച്ചല്ല പറയുന്നത്, ആന്തരികമായ ഒരു കനാൻ ഇവിടെ വെച്ച് നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ വിശ്രമത്തിന്റെ പരിപൂർണതയിൽ നമുക്കവിടെ എത്താൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ബൈബിൾ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
ഉണ്ട്.
അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ഉണ്ടെന്ന് ഈ തിരുവചനത്തിൽ ഉണ്ടോ?
ഉണ്ട്.
എന്താ സ്വസ്ഥത എന്ന് പറയാം?
24 മണിക്കൂറും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു സ്വസ്ഥത ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ.
പ്രിയമുള്ളവര്, കനാൻ ദേശം ഒറ്റ നോക്കാൻ വിട്ടപ്പം എല്ലാവരും പറഞ്ഞു, എന്നറിയോ? ദേശം മോശമാണെന്ന് ആരും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു, വെരി ഗുഡ് ലാൻഡ്. ഒരു വലിയ മുന്തിരിക്കൊല്ലയൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, കണ്ടോ, ഞങ്ങൾ കുറച്ചോട് വന്ന് മുന്തിരിക്കൊല്ല കണ്ടോന്നെല്ലാം പറഞ്ഞിട്ട്. ഇനി ഒന്ന് ചോദിക്കട്ടെ, അപ്പൊ അവര് ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റി? ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നാ? അവര് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ,
പക്ഷെ നമ്മൾ അവിടെ പോകാൻ പോകുന്നില്ല. 10 പേരെ റിപ്പോർട്ടാ.
ദൈവത്തോട് നമ്മൾ പറയുന്ന, ദൈവം ഇതിനകത്ത് എഴുതിയെല്ലാം സത്യമാ, പക്ഷെ ഈ ലോകത്തിൽ വെച്ച് ഇതെല്ലാം പ്രാപിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്നാണെന്നറിയാവോ?
അനാഖ്യമല്ലന്മാർ. നമ്മൾ ദൈവത്തോട് പറയുന്ന
അനാഖ്യമല്ലന്മാരെ അറിയത്തില്ലേ? അനാഖ്യമല്ലന്മാർ. കർത്താവ് പറഞ്ഞു, പോകുമല്ലെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നു? കുറെ പേര് കൈപൊക്കി. കർത്താവ് പറഞ്ഞു, പോകത്തില്ലെന്ന് കൈപൊക്കിയവനെല്ലാം പോകത്തില്ല. എന്നല്ലേ കാലേബ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു, അവൻ വേറൊരു ആത്മാവുള്ളവനായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് എ ഡിഫറെന്റ് സ്പിരിറ്റ്. അവൻ പറഞ്ഞു, അവിടെ അനാഖ്യമല്ലന്മാരുണ്ടായിരിക്കും, അവിടെ വലിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ദൈവം അനാഖ്യമല്ലന്മാരെക്കാട്ടിലും വലിയവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പറയും, ഞാൻ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആകുന്ന ആളാ. ഞങ്ങൾ തലമുറയായിട്ട് അങ്ങനെയാ. ഞങ്ങളുടെ അപ്പനും അപ്പനും അപ്പനപ്പനും ഒക്കെ അങ്ങനെയായിരുന്നു. പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി. പിന്നെ ഞങ്ങളൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് മറന്നു പോകരുത്, ആ കാട്ടൊലുവേൻ നമ്മളെ എങ്ങോട്ട് ഒണ്ടെന്ന് അറിയാവോ? ശാന്തനായ ആട്ടുംകുട്ടിയായിരിക്കുന്ന നാട്ടൊലുവയോട് ചേർത്തൊട്ടിച്ചപ്പം ഇനി പഴയ കാട്ടൊലുവിന്റെ ഫലമല്ല. എന്നോട് ചേർന്ന് പാടാമോ? കാട്ടൊലീവ ഇരുന്ന നമ്മേ നാട്ടൊലീവോടൊട്ടിച്ചു സൽഫലം കാഴ്ചുലഞ്ഞിടട്ടെ വല്ലഭനുല്ലാസമാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഒരു പരിപൂർണ റെസ്റ്റ് ഈ ലോകത്തിൽ നമുക്ക് കിട്ടും, ദൈവം തരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ഇപ്പൊ നിങ്ങൾ പറയുന്ന എന്നറിയോ, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ, പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ പരിപൂർണ റെസ്റ്റ് കിട്ടത്തില്ല. TPM സ്ഥാപകനായിരിക്കുന്ന പാസ്റ്റർ പോൾ അദ്ദേഹം മദ്രാസിലെ അവസാനത്തെ മെസ്സേജ് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിന്റെ 25% നിങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 75 നിങ്ങൾ ചുമക്കേണ്ടി വരും. നിങ്ങളുടെ 50% ദൈവത്തിന് കൊടുത്തൊരാളാണെങ്കിൽ 50% നിങ്ങൾ ചുമക്കേണ്ടി വരും. നിങ്ങൾ 75% ദൈവത്തിന് കൊടുത്തൊരാളാണെങ്കിൽ 25% നിങ്ങൾ ചുമക്കേണ്ടി വരും. എന്നിട്ട് പറയുക, നിങ്ങൾ 100% ദൈവത്തിനായി സമർപ്പിച്ച ഒരാളാണെങ്കിൽ ദൈവം നിങ്ങളെ വകച്ചുകൊള്ളും. ഹാലലൂയ. എന്നിട്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ മെസ്സേജ് പറഞ്ഞു, പ്രതിഷ്ഠയുള്ളവന് വിശ്വാസമുണ്ട്, വിശ്വാസമുള്ളവന് വിശ്രമമുണ്ട്. ഒരമ്മയുടെ മടിയിൽ കുഞ്ഞെന്നതുപോലെ അവൻ ആശ്വാസം പ്രാപിക്കും. ഹാലലൂയ. ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഈ ഒരു റെസ്റ്റിലേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കം ടു മീ, യേശു പറഞ്ഞു. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. ദാവീദ് ആലയം പണിയാൻ നേരം കർത്താവ് പറഞ്ഞു, നീ ആലയം പണിയത്തില്ല. ദാവീദിനോട് പിണക്കമുണ്ടായിട്ടല്ല, നിന്റെ മകനായ ശലോമോൻ ആലയം പണിയും എന്നെ പറഞ്ഞെന്നറിയോ? അവനെ കുറിച്ച് പറഞ്ഞ അവൻ ഭയങ്കര ആർക്കിടെക്ട് എഞ്ചിനീയറാന്നൊന്നുമല്ല പറഞ്ഞേ. ദാവീദിന്റെ കാലത്ത് യുദ്ധങ്ങൾ കൂടുതലായിരുന്നു. ശലോമോൻ ഒരു വിശ്രമ പുരുഷനായിരുന്ന, മാൻ ഓഫ് റെസ്റ്റ്. അവൻ ആലയം പണിയണ്ടേ? കർത്താവ് പറഞ്ഞു, ഹീസ് എ മാൻ ഓഫ് റെസ്റ്റ്. ദൈവത്തോട് ചോദിക്കുക, കർത്താവ്, ബാംഗ്ലൂർ സിറ്റിയിൽ, കർണാടകത്തിൽ, ഇന്ത്യയിൽ ആരായ ഹോവടെ ആലയം പണിയാൻ പോകുന്നേ? കർത്താവ് നോക്കും, മാൻ ഓഫ് റെസ്റ്റ്, വുമൺ ഓഫ് റെസ്റ്റ്. സ്വസ്ഥമായി കർത്താവിന്റെ മാർവിൽ ചാരിയിരിക്കുന്ന ആരുണ്ട്? അവരാണ് ആലയം പണിയാൻ പോകുന്നത്. ഹാലലൂയ. ഞാൻ പറഞ്ഞത്, ദൈവത്തിനൊരു വിശ്രമ സ്ഥലം വേണം. ഇങ്ങനൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. ദൈവത്തിനൊരു വിശ്രമ സ്ഥലം. ദൈവത്തിന് വിശ്രമം ആവശ്യമില്ലെന്ന്. ഇസ്രായേലിന്റെ പരിപാലകന് ഉറക്കം തൂങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല, പിന്നെ ദൈവത്തിന് കിടക്കാൻ സ്ഥലം വേണോ? പക്ഷേ ദൈവം നമ്മളോട്, ദൈവം പറയുക, സ്തേഫാനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവന് പണിയുന്ന വിശ്രമസ്ഥലം ഏത്? 132 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നീ നിന്റെ വിശ്രാമത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. ദാവീദ് തീരുമാനിച്ചു, ഞാൻ എന്റെ യാക്കോബിന്റെ വല്ലഭൻ ഒരു വിശ്രമസ്ഥാനം പണിയെന്ന് പറയാം, ഞാൻ കട്ടിലെ കിടക്കത്തില്ലെന്നൊക്കെ പുള്ളി തീരുമാനിക്കുകയൊക്കെ ചെയ്തു. ഗോഡ് നീഡ്സ് എ റെസ്റ്റിംഗ് പ്ലേസ്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിനൊരു ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഏതാന്ന് നിങ്ങൾക്ക് പറയാമോ? ശാന്തമായ നമ്മുടെ ഹൃദയമാണ്. അവിടെ ദൈവം വിശ്രമിക്കണം. അവിടെ ദൈവം വിശ്രമത്തിൽ എന്ത് ചെയ്യുക? നമ്മളുമായിട്ടുള്ള കൂട്ടായ്മയിൽ അവിടെ ദൈവം കടന്നു വരിക. നാം അവനിൽ മറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ 15 ഞാൻ എന്റെ ഭാഷ പറയുക,
റെസ്റ്റ് ഇൻ മീ, ഐ വിൽ റെസ്റ്റ് ഇൻ യു. സ്റ്റേ ഇൻ മീ, ഐ വിൽ സ്റ്റേ ഇൻ യു. റിമെയിൻ ഇൻ മീ, ഐ വിൽ റിമെയിൻ ഇൻ യു. കർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധാരാളം ഫലങ്ങളെ കായ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു റോസപ്പൂ പറിച്ചു വെക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയാം, ഈ റോസാ പുഷ്പത്തിന്റെ അത്രയും നല്ലൊരു ഒരു ഉടുപ്പിട്ട് വന്ന ഉടൻ എഴുന്നേറ്റിരിക്കാമെന്ന് ചോദിക്കും. കാട്ടി നിമ്മ പറിച്ചോണ്ട് വന്ന റോസാ പുഷ്പത്തിന്റെ ഇതളുകളുടെ അത്രയും മനോഹരമായ ഡ്രസ് ഇട്ട് വന്ന ആരെല്ലാം ഉണ്ടോ ഇവിടെ ഈ ചർച്ചില്? ആരുമില്ല. ശലോമോൻ ഇടാൻ പറ്റിയില്ല, പിന്നെ നമ്മള്. കർത്ത പറഞ്ഞു, വൈൽഡ് ലില്ലി പുഷ്പത്തെ നോക്കുക, എങ്ങനെ വളരുന്നു നോക്കുക. കർത്ത പറയാണ്, ആ ഒരു വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കണം. ദൈവത്തിന്റെ ആഗ്രഹ. ഈ വിശ്രമത്തിന് എങ്ങനെ കടക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ടില് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ഭാഗങ്ങളിലെ വാക്യങ്ങൾ ഞാൻ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വിശ്രമത്തിലേക്ക് കടക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പറ്റത്തുള്ളൂ. ഹെബ്രായ ലേഖനം 4 നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവം കൊടുത്ത വിശ്രമത്തിലേക്ക് അവർ പ്രവേശിച്ചില്ല. കാരണം എന്നാന്നറിയാം? അതിലേക്ക് വരിക, അത് സ്വർഗത്തിൽ പോകുന്നതല്ല. സ്വർഗത്തിൽ പോകുന്നതല്ല കനാൻ എന്ന് പറയുന്നത്. അത് അക്ഷരികമായിട്ട് നാം സ്വർഗത്തിൽ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് തന്നെ ഒരു വിശ്രമത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മളിപ്പോ എത്ര വർഷമായി? 10-18 കർത്താവ് നമ്മളെ വിളിക്കുക. ഇനിയും നമ്മൾ ആകുലപ്പെട്ടും ഭാരപ്പെട്ടും ടെൻഷൻ അടിച്ചും ഒക്കെ ജീവിച്ചാൽ നമ്മുടെ ആയുസ് വെറുതെ തീർന്നു പോവാ. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം, എങ്കിലേ നമ്മൾ വിശ്രമിക്കത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നാം വിശ്വസിക്കേണ്ട ഒരു സത്യമുണ്ട്, ഹൃദയത്തിൽ കുറിച്ചിട്ടുള്ളത്. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും വിശ്രമിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവം വിശ്വസ്തനാണോ? നമ്മൾ മുമ്പേ പാടി, ഗ്രേറ്റ് ഈസ് തൈ ഫെയ്ത്ത്ഫുൾനെസ്. തോമസ് ഒബദ്യാവ് എന്ന് പറഞ്ഞ ആൾ 1960s ലോകം വിട്ട് കടന്നുപോയ മനുഷ്യൻ, ഭയങ്കര കഷ്ടതയിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു പുള്ളി. പുള്ളിയുടെ ജീവിതത്തിലെ പ്രശ്നം ആരോഗ്യമില്ല, അനാരോഗ്യം. ജീവിതത്തിലെ പ്രാരാബ്ദം കൊണ്ട് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നു. തന്റെ 27-ാമത്തെ വയസ്സിൽ അദ്ദേഹം യേശുവിനെ കണ്ടുമുട്ടി. ഒരു സാധാരണ ഒരു ഒരു ബിലീവർ. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്ന ഒരു വില്യമിന് അദ്ദേഹം ചുമ്മാ ചില പാട്ടുകൾ എഴുതി കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ ആ മ്യൂസീഷ്യനായ വില്യം ഒരു ദിവസം ഇദ്ദേഹം എഴുതിയ പാട്ട് കണ്ടു. ഓ, ഗ്രേറ്റ് ഈസ് തൈ ഫെയ്ത്ത്ഫുൾനെസ്. കാരണം അദ്ദേഹത്തിന് തന്റെ അനാരോഗ്യത്തിന്റെയും തന്റെ കഷ്ടതയുടെയും മധ്യത്തിൽ ലമെന്റേഷൻസ് വിലാപങ്ങൾ 3:20-22 അദ്ദേഹത്തിന് വലിയ ചലഞ്ച് ആയിരുന്നു. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതോരോ പ്രഭാതത്തിലും പുതിയതാണ്. നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പറയണം, ഗ്രേറ്റ് ഈസ് തൈ ഫെയ്ത്ത്ഫുൾനെസ് ലോർഡ്. നിന്റെ വിശ്വസ്തത വലുതാണ്, അതിനൊരിക്കലും മാറ്റമില്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവം വിശ്വസ്തനാണെന്ന് നാം വിശ്വസിക്കാത്തോളം കാലം നമുക്ക് സ്വസ്ഥ കിട്ടത്തില്ല. ദൈവത്തെ സംശയിക്കുന്ന ആരെല്ലാം ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ദൈവനോട് പറഞ്ഞു, ദൈവം ചെയ്യൂ. അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ പറയാം, കർത്താവിനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രോമിസ് പോലൊന്നും അതിന്റെ ലക്ഷണം പോലും ഇല്ല. പെരുമല വഴിവെന്ന് പറഞ്ഞിട്ട് കൈപ്പത്തിയോളം വേഗം പോലും ഇല്ലല്ലോ കർത്താവേ. പിന്നെങ്ങനെ ഞാൻ വിശ്രമിക്കും? നമ്മൾ വിശ്വാസിയത് ആരംഭിച്ചപ്പം ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം തകർന്ന പോലെ തോന്നുക. ദയവായി ശ്രദ്ധിക്കുക, നീ അവിശ്വസ്തനായിരുന്നാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. ഹല്ലേലൂയ. അത് മാത്രം പറയാൻ ഞാനിവിടെ നിൽക്കുന്നത്, ഇഫ് യു ആർ അൺഫെയ്ത്ത്ഫുൾ, അതിനർത്ഥം അൺഫെയ്ത്ത്ഫുൾ ആകണമെന്നല്ല. കാരണം അവന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയത്തില്ല. ഹല്ലേലൂയ. അവനാണ് നിന്നെ വിളിച്ചത്, അവനാണ് നിന്നെ തെരഞ്ഞെടുത്തത്, അവനാണ് പാപത്തിന്റെ കുഴിയിൽ നിന്നെ കൈപിടിച്ച് കയറ്റിയത്, അവനാണ് ഈ തിരുവചനങ്ങൾ നിന്നെ പഠിപ്പിച്ചത്. വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന നിന്നെ അവിടെ നിന്ന് പിടിവിച്ചു കൊണ്ടുവന്ന് സത്യാരാധനക്കാരനും ആരാധനക്കാരിയാക്കി മാറ്റിയ ദൈവം, അവന്റെ പദ്ധതികൾ ഭൂമിയിൽ നിന്ന് നിറവേറ്റിയിട്ട് മാത്രമേ നിന്റെ ജീവൻ പോകൂ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ പൂർത്തിയാക്കി തയ്ക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവ. എനിക്ക് ടൈംസ് ഭയങ്കര ഇഷ്ടമാ. സേനകളിൻ നായകൻ, സേനകളിൻ നായകൻ മുൻപടയായി പിൻപടയായി നമ്മെ ജയത്തോടെ നടത്തുമെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. സെറുബ്ബാബേല് ചോദിക്കുന്നു, എങ്ങനെ സെറുബ്ബാബേല്? ഇവിടെ സെറുബ്ബാബേല് ഒത്തിരി ഉണ്ട്. ഓ, എങ്ങനെ കർത്താവ്? ഞാനോ? ഓ, എനിക്കൊന്നും അറിയത്തില്ല. സെറുബ്ബാബേലിന്റെ യഹോവയുടെ അരുളപ്പാടിത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ. ഹല്ലേലൂയ. സെറുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട് കണ്ട് കളിയാക്കിയവരോട് കർത്താവ് പറഞ്ഞു, അവന്റെ കൈ അടിസ്ഥാനമിട്ടെങ്കിൽ അവന്റെ കൈ തന്നെ അത് തീർക്കും. കാരണം അവന്റെ വായിൽ രണ്ടു വാക്കുണ്ട്, ഗ്രേസ്, ഗ്രേസ്. സൗരങ്ങൾ, ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഹൃദയത്തിന്റെ ആഴത്തിൽ എനിക്കും നിങ്ങൾക്കും ഇനി ഒറ്റ കാര്യം മതി. എന്താന്ന് പറയാം? ഗ്രേസ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിലെല്ലാം ഉണ്ട്, കൃപയില്ലെങ്കിൽ വാട്ട് ഇസ് യൂസ്? നിങ്ങൾക്ക് ഈ ലോകത്തിലൊന്നുമില്ല, ദൈവകൃപയുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസിനോട് പറഞ്ഞത്, മൈ ഗ്രേസ് ഈസ് sufficient for you. കഴിഞ്ഞ ഒരു സഹോദരൻ ഉദാഹരണം പറഞ്ഞ എന്റെ മനസ്സിലുണ്ട്. ഒരു ഫേമസ് ആയൊരു ഡോക്ടർ, മേജർ ഓപ്പറേഷൻ, നൂറുകണക്കിന് ഇൻസ്ട്രുമെന്റ്സ് നിരത്തി വെച്ചിരിക്കുക. അദ്ദേഹം പ്രധാനപ്പെട്ട ഡോക്ടർ, ഒത്തിരി അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഒരു കുഞ്ഞു സാധനം, എന്തിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ചെറിയൊരു സാധനം മിസ്സിങ്. പുള്ളി ഒന്നും ചെയ്തില്ലെന്ന്. അപ്പൊ ആ കൂടുതൽ ചോദിച്ചു, ഈ ചെറിയ സാധനം ഇല്ലേ, ഇതങ്ങ് ചെയ്തുകൂടെ? പുള്ളി പറഞ്ഞു, അതില്ലാതെ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തുമില്ല. അങ്ങനെ എങ്ങാണ്ട് നിന്ന് പോയി ആ സാധനം വരുത്തിയിട്ട് പുള്ളി ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ പറഞ്ഞു, ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കിതിനകത്ത് എല്ലാ മർമ്മങ്ങളും അറിയായിരിക്കും. ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റിയേക്കാം, രോഗികളെ സൗഖ്യമാക്കാൻ സാധിച്ചേക്കാം, പ്രാർത്ഥിക്കാൻ അറിയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ദൈവത്തിന്റെ മുമ്പിൽ വീണ് കിടന്ന് പറ, കർത്താവ് എനിക്ക് വേണ്ടത് ഒറ്റ കാര്യമാ, ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ, ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ കൃപ എനിക്ക് ധാരാളം ധാരാളമായിട്ട് അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യം. നമുക്കൊന്നാമതായിട്ട് വരാം, ദൈവം വിശ്വസ്തൻ. ഗോഡ് ഈസ് ശബ്ദം പോരാ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാ. മോശയ്ക്ക് വെളിപ്പെടുത്തിയപ്പോൾ തേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത്, തേജസ് എന്ന് പറഞ്ഞാല് കുറെ വെട്ടടിക്കുന്നല്ല തേജസ്. എന്താ തേജസ് എന്ന് പറഞ്ഞു കൊടുത്തു, യഹോവയായ ഞാൻ ആരാ? കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. That is the glory of God. പുറപ്പാട് 34:6 പഴയ നിയമത്തിൽ. ഈ പുതിയ നിയമത്തിലെ ഗ്ലോറി ഞാൻ കാണിക്കാം. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം കാണിച്ചു, 1:1, ബുക്ക് ഓഫ് റെവലേഷൻ. ശ്രദ്ധ മാറിപ്പോകല്ല, 1:1 അതിന്റെ 4-5 വാക്യങ്ങളിൽ പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ യേശുവിന്റെ ഗ്ലോറി വെളിപ്പെടുന്നുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 1:4-5.
യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്ന് അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും,
ഹു ഈസ് ടു കം. പിന്നെ
വിശ്വസ്ത സാക്ഷിയും.
മതി, എന്താ എഴുതിയേ? വിശ്വസ്ത വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. മറക്കല്ല വാക്യം, വിശ്വസ്ത സാക്ഷി. ഇതാരാന്നറിയോ? കർത്താവ വിശ്വസ്ത സാക്ഷി, ദി ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. നമുക്ക് പരിചയമുള്ള വാക്യങ്ങൾ എടുപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, രാത്രിയിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അടുത്ത് നടന്ന ഒത്തിരി മർഡറിനെ കുറിച്ചൊക്കെ നിങ്ങൾ പേടിക്കരുത്. നമ്മൾ അതിലേക്ക് പലപ്പോഴും യാത്രയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും, ദൈവം ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, കള്ളന്മാരെ, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ. പക്ഷെ നമ്മൾ പേടിക്കരുത്, കാരണം ബൈബിൾ ഒരു മനോഹര വാക്യമുണ്ട്, അവന്റെ വിശ്വസ്തത പറഞ്ഞാത്ത നിനക്ക് പരിചയം പലകയുമാകുന്നു. അവന്റെ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്, അവന്റെ വിശ്വസ്തത. അവിടെ കള്ളം കയറി, അവിടെ ഒരാളെ കൊന്നു, അവിടെ വണ്ടി ഇടിച്ചു, നമ്മൾ പേടിക്കണ്ട, കാരണം പറഞ്ഞാട്ടെ അവന്റെ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്, അവന്റെ വിശ്വസ്തത എനിക്ക് പരിചയം എന്റെ പലകയുമാകുന്നു. ഹല്ലേലൂയ. വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കണമേ. പ്രിയമുള്ളവരെ, കർത്താവിനെ നാം നന്ദിയോടെ, ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ വിശ്വസ്തയോടെ നമ്മൾ സ്തുതിക്കാറുണ്ടോ? നമ്മൾ എപ്പോഴും പറയും, കർത്താവ് ഞാൻ വിശ്വസ്തനാ. ശരിയാ, അത് ശരി, അത് പറഞ്ഞില്ലാലും അങ്ങനെ തന്നെയാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, വാട്ട് അബൌട്ട് ദി അതർ സൈഡ്? നീ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നെന്ന് പറയാറുണ്ടോ? നമ്മൾ എപ്പോഴും പ്രാർത്ഥന അവസരം, കർത്താവ് ഞാൻ ഒന്നിനും കൊള്ളരാത്തവനും, കർത്താവ് ഞാനൊരു അവിശ്വാസി, അല്ല അവിശ്വസ്തനും ഭാവിയോ എന്ന് പറഞ്ഞ് നിർത്തുക. പക്ഷേ ഒരു കാര്യം മറക്കല്ലേ പ്രിയമുള്ളവരെ, ദൈവം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുക, ഡിസ്കസ് ചെയ്യാറ്, അതായത് ദൈവം ഇതിനെ ഇങ്ങനെയൊക്കെ, ഈ ഭൂമി ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചതേ, ഒരിടത്ത് പകലും ഒരിടത്ത് രാത്രി ആക്കിയതിനൊക്കെ കാര്യമുണ്ടെന്ന് ഇപ്പൊ ചിന്തിക്കുക. കാരണം നമ്മുടെ ഒരു സെഷൻ ആരാധനയും പാട്ടുകളും സ്തോത്രങ്ങളുടെ അവസാനിപ്പിക്കുമ്പം മറ്റേ കൂട്ടറ പ്രഭാത പ്രാർത്ഥന തുടങ്ങുക. ഹല്ലേലൂയ. നമ്മൾ സന്ധ്യാപ്രാർത്ഥന പാടി തീരും, നമ്മൾ വിചാരിക്കുന്നു ഇനി രാത്രി കർത്താവിനെ സ്തുതിക്കാൻ ആരുമില്ല. പക്ഷെ മറ്റേ സൈഡിൽ ഒരു കൂട്ടം വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കുക. ഇപ്പോൾ മറ്റേ സൈഡ് അമേരിക്കൻ മറ്റേ കോണ്ടിന് ഉറങ്ങുമ്പോൾ അതുകൊണ്ടാ പറയുന്നത്, രാവിലെ തോറും നിന്റെ തേയെയും രാത്രി തോറും, പറഞ്ഞാട്ടെ, നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. 143 സംഗീതം എടുത്താട്ടെ, സാംസ് 143, അതിന്റെ 8-ാമത്തെ വാക്യം ആരെങ്കിലും കിട്ടിയത് വായിച്ചാട്ടെ.
രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എന്റെ ഉള്ള നിങ്കലേക്ക് ഉയർത്തുന്നുവല്ലോ, യഹോവയെ എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ.
അവിടെ പറയുകയാണ്, രാവിലെ നിന്റെ, ഇംഗ്ലീഷ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ലോർഡ് എവരി മോർണിംഗ് ലെറ്റ് യുവർ അൺഫെയിലിംഗ് ലവ് എന്ന് എഴുതിയിരിക്കുന്നത്. അൺഫെയിലിംഗ് ലവ് എവറി മോർണിംഗ്. ഞാൻ ചോദിക്കട്ടെ, ജോലിക്ക് പോകുന്ന സൗരങ്ങളെ എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചാട്ടെ, രാവിലെ ദൈവത്തിന്റെ അൺഫെയിലിംഗ് ലവ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ സ്ക്രൂ ടൈപ്പ് ലെറ്റേഴ്സ് വായിച്ചിട്ടുണ്ടോ? സ്ക്രൂ ടൈപ്പ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സി എസ് ലൂയിസിന്റെ ഒരു ഒരു ബുക്കാണ്, ഒരു അമ്മാവൻ പിശാജ്.
കുട്ടി പിശാചിന് എഴുന്ന എഴുത്ത, അതിനകത്ത് അമ്മാവൻ പിശാച് ഒരു എഴുത്ത്, കുറെ എഴുത്തുണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭൂമിയെ മുഴുവൻ നമുക്ക് നോയ്സ് കൊണ്ട് നിറയ്ക്കാം, ശബ്ദം കൊണ്ട് നിറയ്ക്കാം. കാരണം മനുഷ്യൻ പിന്നെ എന്നാ കേൾക്കത്തില്ല? ദൈവശബ്ദം കേൾക്കത്തില്ല. എന്നിട്ട് അമ്മാവൻ പിശാച് പറയുക, ഇപ്പം ഈ ലോകം മുഴുവൻ നോയ്സ് കൊണ്ട് നിറയാനുള്ള ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലെറ്റർ അവസാനിക്കുന്ന എങ്ങനെയാണ്? റിസർച്ച് ഇസ് ഇൻ പ്രോഗ്രസ്. വേറെ ചില സാധനങ്ങളോട് ഞങ്ങൾ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. 1963 സി എസ് ലൂയിസ് മരിച്ചു. ഇന്ന് എന്തൊക്കെ സാധനങ്ങളെ ചെയ്യും, ഇവിടെ വെക്കാന്, ഇവിടെ വെക്കാന്, എല്ലാം ഫുള്ള് കവർ ചെയ്യാന്, തല മുഴുവൻ കവർ ചെയ്യാന്, രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുക. ടി വി ആകട്ടെ, ഇന്റർനെറ്റ് ആയിക്കോട്ടെ, ബസ്സിലെ പാട്ടായിക്കോട്ടെ, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം കർത്താവോട് പറയണമേ, ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് പറയണം, ലോർഡ് Listen to me. I am hearing. Hallelujah. കർത്താവേ പറയൂ എല്ലാരും, കർത്താവേ അരുളി ചെയ്യണമേ. അടിയൻ അടിയൻ ഇതാന്നല്ല, അടിയൻ കേൾക്കുന്നു പറയണം. ഇതാ നമ്മൾ ഉണ്ട്, സ്ഥലത്തുണ്ട് നമ്മൾ, പക്ഷേ കർത്താവേ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്നു, പറയുമോ? കർത്താവേ അരുളി ചെയ്യണമേ. നമ്മുടെ റെസ്റ്റ് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒരു മിനിറ്റ് അവിടെ നിൽക്കണം. കർത്താവേ അരുളി ചെയ്യണമേ. ഉറപ്പ് ഞാൻ പറയാം, ദൈവം നമ്മളോട് സംസാരിക്കും. അവന്റെ കരുണ തീർന്നു പോകാത്തത്. ഡോണാവൂർ എന്ന് പറയുന്ന അമിക്കാർമേക്കന്റെ മനോഹരമായ ക്യാമ്പസിൽ ഒരു നിയമമുണ്ട്, ഒരു വലിയ ബെല്ല് അവിടെ കെട്ടിയിട്ടുണ്ട്. ഒരു പ്രത്യേക സമയത്ത് ആ ബെല്ല് ഇങ്ങനെ റാങ്ങി, ആ സമയത്ത് എല്ലാവരും സൈലന്റ് ആയിട്ട് നിന്ന് ദൈവത്തെ തേടണം. അവർക്കൊരു ഒരു മുറി ഉണ്ടായിരുന്നു, ആ മുറിയുടെ പേരെന്തെന്നറിയാമോ? അമിക്കാർമേക്കള് വർഷങ്ങൾ തളർന്നു കിടന്നോളാം, ആക്സിഡന്റ് ഇല്ല, ആ റൂമിന്റെ പേരാണ് പീസ് റൂം, സമാധാനത്തിന്റെ വിശ്രമത്തിന്റെ മുറി. ഡു ഹാവ് എ പീസ് റൂം? ഇന്നർ ചേംബറിൽ കർത്താവിനെ പോയി കണ്ട് കർത്താവുമായിട്ട് മുഖാമുഖം സംസാരിക്കുന്ന ഒരു പീസ് റൂം നമുക്കുണ്ടോ? കൂടുതൽ ലഭിച്ച സഹോദരങ്ങളെ, ദൈവം നിങ്ങളോട് കൂടുതൽ ആവശ്യപ്പെടും. കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. നമ്മുടെ ഈ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ നമ്മുടെ ജഡത്തിനൊരു കാര്യം എന്നറിയോ? നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ചെയ്യും. നമ്മൾ വിചാരിക്കും നമ്മളല്ല വേറെ ആരും ചെയ്ത് ശരിയാകത്തുമില്ല. നമ്മൾ പറയാം ക്രിസ്ത്യൻ സീക്രട്ട് ഓഫ് എ ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന ഹന്നാൽ വിറ്റാർ സ്മിത്തിന്റെ ഒരു ബുക്കിനകത്ത് മൂന്ന് മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊരു വലിയ മല അപ്പുറം കിടക്കണം, വലിയ മലയാ. ഒന്നാമത്തെ എന്തെന്നറിയോ? കയറി 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 ക്ഷീണിച്ച് വെള്ളം കുടിച്ച് അവനോട് ഇരിപ്പായി. കുറച്ച് കഴിഞ്ഞാൽ കാല് തെറ്റി താഴെ വീഴും, അവൻ താഴോട്ട് വരും. പിന്നെ അവൻ ആ പാടെ ഒരു ദിവസം വൈകുന്നേരമായപ്പം ഇച്ചിരി ആ പാടെ 25 അടി കയറി. വേർത്ത് നിശ്ചിത ബുദ്ധിമാനാ അവൻ. കുറച്ച് കമ്പിയും പാരയൊക്കെ കൊണ്ടുവന്ന് എന്തെന്നറിയോ? ഇത് തുളയ്ക്കുക, മനസ്സിലായോ? താഴെ ഒന്ന് വെട്ടി തുരങ്ങ് ടണൽ ഉണ്ടാക്കിയിട്ട് അപ്പുറം കിടക്കാൻ ശ്രമിക്കുക. രണ്ടുപേരും ക്ഷീണിച്ച് തളരുക. സ്വയം അധ്വാനമാ. ക്രിസ്തുവിന്റെ ഫിനിഷ്ഡ് വർക്കിൽ അവർ വിശ്വസിക്കുന്നില്ല. ദി ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അവർ ശ്രമിക്കുക, തന്നെ തന്നെ തന്നെ, ഉപവാസ പ്രാർത്ഥന, ബൈബിൾ സ്റ്റഡി എല്ലാം വേണ്ടെന്നല്ല, ക്യാമ്പ്, കോൺഫറൻസ്, പിന്നെ നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, നൈറ്റ് വിജിൽ, എല്ലാം കൂടെ ശ്രമിച്ചിട്ടും ആകപ്പാടെ ക്ഷീണിച്ച് തളരുക. പക്ഷെ മൂന്നാമത്തെ മനുഷ്യൻ വളരെ ശാന്തനായി ആ മലയുടെ സൈഡിൽ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ രണ്ട് ചിറകൾ അവനോട് മുളച്ചു വരും. അവൻ പറന്ന പ്രയറും പ്രൈസലോടെ, ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പി ലൈഫ്. പ്രിയമുള്ളവരെ, കർത്താവോട് പറ കർത്താവേ, ഐ എം എ റെസ്റ്റ്ലെസ് മാൻ, ഐ എം എ റെസ്റ്റ്ലെസ് വുമൺ ലൈക്ക് മാർത്ത. മാർത്ത മാർത്ത, നീ പലതിനെ ചൊല്ലി. ഒന്നിനെ കുറിച്ചാണെ കുഴപ്പമില്ല, പലതിനെ ചൊല്ലി. മക്കൾ വലുതാകുന്നു, അടുത്ത വർഷത്തെ ഫീസ്, കല്യാണം, ലോണ്, പിന്നെ നാട്ടിൽ പോണം, എല്ലാം കൂടെ കർത്താവ് ചോദിക്കുക. മാർത്ത മാർത്ത, എന്തോ നീ ചിന്തിക്കുന്നേ, എന്തോനെ കുറിച്ച് ആകുലപ്പെടുന്നു, നീ പലതിനെ കുറിച്ചും മനം കലങ്ങിയും വിചാരപ്പെട്ടും ഇരിക്കുന്ന അണ്ണ. അന്ന മറിയ അവിടെ എവിടെ ഇരിക്കുക? ആവർത്തനാണ് ഞാൻ പറയുക, അവിടെ ഇരിക്കുക, ചുമ്മാ ഇരിക്കുന്നു, ഒരു പണിയില്ലാതെ ബൈബിളായിട്ട് ഇരിക്കുന്നു. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തു, കർത്താവ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവൾ അവിടെ ഇരിക്കുക, സിറ്റ്, അവൾ അവൾ കർത്താവിന്റെ പാദപ്പെടുത്തിയിരുന്നു. വാച്ച്മാൻ എഫേസ് ലേഖനത്തിന്റെ വ്യാഖ്യാനം എഴുതിപ്പോ ആദ്യം അദ്ദേഹം വിശ്വാസത്തെ പറഞ്ഞു, സിദ്ധേർ, ആദ്യം അവിടെ ഇരിക്കുക, എവിടെ ഇരിക്കുക, എഴുന്നേറ്റ് ഓടാതെ, എവിടെ? പിതാവിന്റെ വലതുഭാഗത്ത് വിളിക്കപ്പെടാനിരിക്കുന്ന സകല നാമങ്ങൾക്ക് മീതെ ഉയർപ്പിച്ചിരിത്തിരി ഒരു കസേര ഉണ്ട്, അവിടെ അടങ്ങിയിരിക്കാനാ പുള്ളി സഭയെ ഉത്ബോധിപ്പിച്ച്. പിന്നെ പറഞ്ഞു, സിറ്റ്, വാക്ക്, അവിടെ അടങ്ങി സ്വസ്ഥനായിട്ടിരുന്നവൻ എന്ത് ചെയ്യണം? കൂടെ നടക്കണം. അവസാന എഫേസിലെ അവസാനിപ്പിക്കുകയാണ്, സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ദ ഡെവിൾ. ഇരിക്കാത്തവന് നടക്കാൻ പറ്റിയല്ല, നടക്കാത്തവന് നിൽക്കാനും പറ്റിയല്ല. കർത്താവ് പറയാൻ, കർത്താവേ വിശ്രമ നാട്ടിൽ പോയി വിശ്രമിക്കാനല്ല നീ ഞങ്ങളെ വിളിച്ചത്. വിശ്രമ നാട്ടില് എന്റെ ഒരു ചിന്ത ഞാൻ പറയാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിശ്രമ നാട്ടിൽ ചുമ്മാ കൈയും കെട്ടിയിരിക്കുകയാണ്, എന്നാ പിന്നെ എന്തോ എന്തിനാ എന്തോ സ്വർഗം അത്? അവിടെ കർത്താവിന്റെ കൂടെ അവരെന്നേക്ക് രാജാക്കന്മാരായിരിക്കും. ക്ഷീണിക്കത്തുമില്ല, തിളരത്തൊന്നുമില്ല. ദേ വിൽ ബി കിങ്സ് ഫോർ അവർ ആൻഡ് എവർ. കിങ്സ് തന്നെ എടുക്കുക, ചുമ്മാ മോടി പ്രസിഡന്റ് ഇറങ്ങുവാണ്. നോ, അവർക്ക് ധാരാളം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ കുഞ്ഞാടിനോട് കൂടെ, കുഞ്ഞാട് എവിടൊക്കെയാ പോകുന്നേ? കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനവനെ അനുഗമിക്കുക. ഹല്ലേലൂയ. ആ ഒരു വിശ്രമത്തിലേക്ക് ദൈവം നമ്മളെ കയറ്റി. ഒന്നാമത് ദൈവമക്കളെ, ഒന്നാമത് നമ്മുടെ ഹൃദയം റെസ്റ്റ്ലെസ് ആകാൻ കാരണം എന്നറിയാവോ? നമുക്കൊരു സംശയം, യൂത്ത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എല്ലാവരും. ഞാൻ ഒത്തിരി പാപം ചെയ്ത ആളാ. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവം എന്നോട് ക്ഷമിക്കൂല്ലയോ? ക്ഷമിക്കൂല്ലയോ? ഭയങ്കര നിശബ്ദതയാ. ഏറ്റുപറഞ്ഞ ദൈവം ക്ഷമിച്ചു, പക്ഷെ പിന്നീട് എന്റെ ജീവിതത്തിൽ ചില കുറവുകൾ വന്നു. അപ്പം പ്രത്യേകിച്ച് ഇച്ചിരി ആത്മാർത്ഥം ചിന്തിക്കുന്നുണ്ട്, ഓ ഇനിയും പോയിട്ടൊന്നും കാര്യമില്ല, ദൈവം തന്നെ മടുത്തുകയാണ് എന്നെ കൊണ്ട്. എത്ര പ്രാവശ്യം കൺഫ്യൂസ് ചെയ്യുന്നേ? യേശുവിന്റെ രക്തത്തെ എന്നെ വിലയില്ലാത്തതായിട്ട് കാണുവാണോ? ഒരു കാര്യം പറയാം, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. വാക്യം എടുത്താട്ടെ, ഞാൻ വാക്യം പറഞ്ഞ ഒന്ന് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം 7-9 ഈ ഒരു ഫോർഗീവ്നെസ് ഓഫ് സിൻ, അഷ്വറൻസ് ഓഫ് സിൻ, ഫോർഗീവ്നെസ് നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയെങ്കിലേ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുള്ളൂ.
അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധി.
ഈ വാക്യം എല്ലാവർക്കും അറിയാം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം
സകല പാപം
പോക്കി നമ്മെ ശുദ്ധി. എത്ര പാപോ? എന്താ സകല എന്ന് എഴുതിയേ? ഈ സകല പാപം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പറയണ്ട? സകല പാപം എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാ പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോഴാ അതിന്റെ പൂർത്തി വരുന്നത്. വായിച്ചാട്ടെ.
നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും.
സത്യം, നമ്മളില്ലാതെയായി. തീർച്ചയായിട്ടും. 9
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസനും നീതിമാനുമാകുന്നു.
ഗോഡ് ഈസ് റൈച്ചസ് എന്ന് പറഞ്ഞതിനെ പിന്നെ നമുക്കൊരു മുട്ടടിച്ചാനെ. And faithful. ശ്രദ്ധിച്ചോണേ സൗരങ്ങൾ, ഈ വാക്യം ശ്രദ്ധിച്ചോണേ. എന്തിനായി ചുമ്മാ ബൈബിളിൽ ചുമ്മാ എന്നാ എന്നാ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ നിർത്തി വാക്യം എഴുതി വെക്കാൻ പറ്റത്തില്ല. God is righteous. അവിടാണ് നമ്മുടെ പാപക്ഷമ നമ്മൾ സ്വീകരിക്കേണ്ടത്. ക്രൂശിൽ, ക്രൂശിൽ കർത്താവ് റൈച്ചസ്നെസ് നമ്മുടെ പാപത്തിന് പരിഹാരമായി. കർത്താവ് ക്രൂശിൽ മരിച്ചത് കൊണ്ട് ഞാൻ അവനിൽ വിശ്വസിച്ചപ്പോൾ അവന്റെ നീതി എന്നെ മേൽ കണക്കിടുക ചെയ്തത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല. അടുത്ത വാക്യം പറയുക, നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം. ആ വാക്യം നിങ്ങൾ നുറക്ക വായിച്ചാടെ. തക്കവണ്ണം ഓ പോരാ, എന്താണ് പിശാചി? ആ കേട്ടുണ്ടാവും പിശാചി ആ വാക്യൊക്കെ എടുത്ത് വരുന്നേ. പണ്ടൊരാളുടെ ഒരു ജീവിതത്തില് ഒരു വീഴ്ച വന്നു, ചെറുതോ വലുതായിക്കോട്ടെ, പുളി ഏറ്റു പറഞ്ഞു. രാത്രിയായപ്പോ പിശാചി വന്ന് പറഞ്ഞു, ഓ നിന്നോട് ദൈവം എന്ത് ചെയ്തിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയാറുണ്ട്? പിശാചി എന്നോട് പലപ്പോഴും പറയാറുണ്ട്, നിന്നോട് ദൈവം ക്ഷമിക്കത്തില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, വചനമുണ്ട്. പിശാചിനോട് പറഞ്ഞു, പിശാച് വചനമുണ്ട്, 1 യോഹന്നാൻ 1:7-9 ഉണ്ട്, എന്നോട് ദൈവം ക്ഷമിച്ചു. കുറച്ച് കഴിയുമ്പോ പിശാച് വിനയം വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാത്രി കിടന്നുറങ്ങണം. ഇനി നിനക്ക് സംശയമുണ്ടെങ്കിൽ എന്റെ ടേബിളെ ഞാൻ ബൈബിള് തുറന്നു വെച്ചിട്ടുണ്ട്, നിനക്ക് 1 യോഹന്നാൻ 1:7-9 വായിച്ചിട്ട് നീ പൊക്കോളം പറഞ്ഞു. Resist the devil. He will flee from you. പറയണേ, ഈ വിശ്വസ്തനുള്ള നമ്മൾ ധ്യാനിക്കണം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ പറയും, ഓ ഭയങ്കര ഭാഗ്യാനാ ബ്രദറെ, ബാംഗ്ലൂർ വന്നപ്പോ വണ്ടിക്കൂലി പോലും ഇല്ലായിരുന്നു, ഇപ്പൊ കണ്ടോ എന്തോ ഒരു ഭാഗ്യവാനാ. അതല്ലേ ഭാഗ്യം? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ അർത്ഥം കണക്കിടാതെയും ആത്മാവിൽ കവടയില്ലാതിരിക്കുന്ന മനുഷ്യൻ, അവനെ കുറിച്ചാ പറയുന്നത്, യു ആർ മൈ ഹൈഡിംഗ് പ്ലേസ്. രക്ഷയുടെ ഉല്ലാസഘോഷം അവനാ ഉള്ളത്. മറക്കരുത് ഈ വാക്യം. ശ്രദ്ധിക്കുക, ദൈവസന്നിധി കടന്നു ചെല്ലുമ്പോൾ കൃപാസനത്തിനരികെ ചെന്ന് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ ഓർത്തോണം, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഈ അടിസ്ഥാനത്തിന്മേൽ നിന്നോണ്ട് വിശ്വാസം പണിയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞു.
ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവജനം,
സത്യം ആകാശം ഭൂമി മാറിപ്പോയാലും ഒന്ന് യോഹന്നാൻ 1:9 വള്ളിയോ പുള്ളിയോ മാറാൻ പറ്റത്തില്ല. രണ്ടാമത് ആളുകളുടെ അവിടെ ഒന്നാണ്
ഭാവിയെക്കുറിച്ചുള്ള ആകുലത. ഭാവിയെക്കുറിച്ച്
നമ്മൾ വളരെ ശാന്തമായിട്ട് പാട്ടൊക്കെ പാടി പോകുമ്പോഴായിരിക്കും നാട്ടുകാരും ബന്ധുക്കാരൊക്കെ, ഇങ്ങനൊക്കെ പോയാൽ മതിയോ? അങ്ങനെ ചോദിക്കല്ലേ. ഇതൊക്കെ 10 കാശ് സമ്പാദിക്കാനുള്ള പൈസ അല്ല കാലമായത്. നിങ്ങളിങ്ങനെ ഈ പാട്ടും ഉപവാസ പ്രാർത്ഥനയും പുത്തനാ മരിച്ചലും ഒക്കെ പറഞ്ഞാണ്ടല്ലോ, ഇതൊന്നും വർക്കൗട്ട് ആകുന്ന കാര്യമല്ല.
നമ്മളെ മനസ്സിൽ ആദ്യം കയറുക.
പിന്നെ പേപ്പർ വായിക്കുമ്പോഴത്തേന്
ഒരിടത്ത് H1N1 പന്നിപ്പനി, ഓ
നമുക്ക് വെറുതെ ടെൻഷൻ കയറുക, പന്നിപ്പനി അതിലേങ്ങാണ്ട് പോയതേ ഉള്ളൂ. പിന്നെ അവിടെ കണ്ട് ഒരിടത്ത്
ഒത്തിരി ട്രെയിൻ ആക്സിഡന്റ്.
ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇനി ട്രെയിനിൽ കയറുമ്പോ എങ്ങനെ ധൈര്യത്തോടെ പോകും? പുള്ളി ചോദിക്കുന്ന എങ്ങനെ ധൈര്യത്തോടെ പോകും? ഇതം കാണും മറിഞ്ഞ കാണും വേണമെങ്കിൽ. പ്രിയമുള്ളവരെ ഒരു കാര്യം പറയാം,
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു പരീക്ഷ വരുമോ ഇല്ലയോ? ആ വാക്യം എവിടാന്നറിയാവോ?
1 കൊരിന്ത്യർ 10:13 13 സുനിഷ എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കണേ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പിന്നെ അവിടെ നിർത്താൻ, പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ സഹിക്കാൻ കഴിയുന്ന പരീക്ഷയുടെ പോക്കുവഴി ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ,
എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശ്രദ്ധിച്ചേ, നമ്മുടെ കപ്പാസിറ്റിക്ക് മുകളിൽ ഒരു പരീക്ഷ വരത്തില്ല. വരുന്ന സകല പരീക്ഷകളിലും ദൈവം എന്നാ ഉണ്ടാക്കും?
ഇതേ നമ്മളെ റെസ്റ്റി കൊണ്ടുവരുള്ളന്നേ. നമുക്ക് ചെറിയൊരു ഒരു ഇത് വന്നു, നമ്മൾ വിചാരിക്കും ദൈവം ഇത് വല്ല മഹാരോഗമാണോ, വെറുതെ ചുമ്മാ ടെൻഷൻ അടിക്കാം നമ്മള്, വെറുതെ ഒരു കാര്യമില്ല. ഇപ്പൊ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, TVയിൽ ഇങ്ങനെ വാർത്ത കണ്ടു, അവിടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ. ആ ശരി ആ പാടെ. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു വാക്യം പരിശുദ്ധാത്മാ കുറിച്ച് വെച്ച് എന്താണെന്നറിയോ?
ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ.
നിങ്ങൾ കണ്ടോ? എല്ലാരും കണ്ടോ?
ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ.
മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല.
ദൈവം വിശ്വസ്തൻ. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ.
വിശ്വസിക്കുക പറയുള്ളവരെ. ആ നാളെ കുറിച്ച് ആകുലപ്പെടുന്നവര്, ഹൃദയത്തിലേക്ക് ആ റെസ്റ്റ് കിട്ടുന്നില്ല എങ്കിൽ, ജോലി കിട്ടുന്നിടം വരെ ആളുകൾക്ക് ടെൻഷൻ ആണെന്നറിയ, ജോലി കിട്ടുമോ എന്നാ.
സാറെ എവിടെയും ദൈവം കരുതും. ജോലി കിട്ടിക്കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ ആണ്ട് അടുത്ത ടെൻഷൻ എന്താണെന്നറിയോ? ഓ എന്റെ പേര് പറയും, ഞാൻ മറന്നുപോയി. എങ്ങാണ്ടൊക്കെ ആളുകളെ പറഞ്ഞുവിടുക ജോലി പോകുമെന്നുള്ള ടെൻഷൻ. ഒരു കാര്യം പറയാം, ജോലി കിട്ടാത്തവരോട് പറയുക ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ.
ജോലിയിലായിരിക്കുന്നവരോടും പറയുക
ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ദൈവം വിശ്വസ്തൻ.
ഓ ഞങ്ങൾക്ക് ഒരു പേടിയുള്ളൂ ബ്രദറെ, ഞങ്ങളുടെ മക്കളൊക്കെ രക്ഷിക്കപ്പെടുമെന്ന് ഒറ്റ പേടി, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല.
ഒരു കാര്യം മനസ്സിലാക്കണം, തലമുറ തലമുറയോളം അവന്റെ വിശ്വസ്തത നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തെങ്കിൽ ആ വാഗ്ദത്തം ഇസ്ഹാക്കിനുള്ളതാ, ഇസ്ഹാക്കിനോട് വാഗ്ദത്തം ചെയ്തെങ്കിൽ അത് യാക്കോബിനുള്ളതാ. യാക്കോബ് അതുകൊണ്ട് ആ വചനം പറയുന്നത്, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകില്ലെന്നാ പറഞ്ഞു.
നമ്മൾ സുവിശേഷം പറയില്ലെന്നുള്ളതല്ല, പ്രാർത്ഥിക്കരുന്നുള്ളതല്ല, ഞാൻ ചോദിച്ചത് നമ്മളെങ്ങനെ രക്ഷിക്കപ്പെട്ട
ചിന്തിച്ചോ?
ചെറുപ്പം മുതൽ ആറ്റുമാട്ട് വള്ളം ചിന്തിച്ച് രക്ഷിക്കപ്പെട്ട ആരെല്ലാം ഉണ്ടോ? ആരുമില്ല. ദൈവം നമ്മെ തേടി വന്നു. മറക്കരുത്, പാപക്ഷമയുള്ള ബന്ധത്തിൽ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നാളെക്കുറിച്ചുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ നേടുന്ന പരീക്ഷകളുടെ ബന്ധത്തിൽ കുറിച്ചു വെക്കണമേ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഇനി വേറൊരു വിഷയം എന്നറിയോ, വേറെ ദൈവമക്കളുടെ ഡൗൺ ആവുന്ന ഒരു ഏരിയയാണ് അൺബിലീഫ്,
അവിശ്വാസം.
ഞാൻ പലരെ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ചില സൗരങ്ങളൊക്കെ. ഞാനും ഭയങ്കര വിശ്വാസം, ഞാൻ ഓരോ വിശ്വാസം കൊണ്ട് അതിശയപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കുക, പക്ഷെ ദൈവം ഉണ്ട്. പക്ഷേ നമുക്ക് ദൈവം നമ്മൾ വാക്യം എടുക്കുന്നതെന്നറിയോ?
പാമ്പിനെ പോലെ ബുദ്ധിയുള്ളത്.
നമുക്ക് അവിടെ നിന്ന് വാക്യം കൂടെ എടുക്കാൻ പഠിച്ചപ്പം നമ്മൾ ചോദിക്കുന്നത്, ദൈവത്തെ അങ്ങ് കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്ന പോലെ അബ്രഹാം പോകുന്നതൊക്കെ പോകാൻ പറ്റുമോ? എങ്ങനെയാ ശരിയാകുന്നത്? കണ്ണടച്ച് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നേ?
അൺബിലീഫ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ അവിശ്വാസത്തിന് എന്നെ,
തോമസ് എന്നെ പ്രാർത്ഥിച്ച് എന്റെ അവിശ്വാസത്തിന് എന്നെ
സഹായിക്കണം. കർത്താവേ,
നമ്മൾ അവിശ്വാസം ഹൃദയത്തിൽ വെച്ചിട്ട് ഐ ബിലീവ് ചുമ്മാ പറയല്ലേ. കർത്താവ്, എന്റെ ഹൃദയത്തിൽ അവിശ്വാസമുണ്ട്, നിന്റെ വചനത്താൽ അതിനെ നിരപ്പിക്കണം. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, അതിലേക്ക് വരാം. ഹെബ്രായലിനെ എടുത്തോട്ടെ, 10-ാം അധ്യായം. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് പ്രോമിസുകൾ വല്ലതും തന്നിട്ടുണ്ടോ? ഹെബ്രായർ 10:23 എടുത്തിട്ടാട്ടെ. ഹെബ്രായർ 10:23,
പ്രത്യാശയുടെ സ്വീകാരം നാം ഒരു ഒരു മിനിറ്റ് സുനിഷ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഹീബ്രൂസ് 10:23,
ലെറ്റ് അസ് ഹോൾഡ് ഫാസ്റ്റ് എന്നാ പറഞ്ഞ എന്ന് പറഞ്ഞാലേ മുമ്പോട്ട് വീണ്ടും ആയാനാ പറയുന്നത്, എന്നുവെച്ചാൽ ഇടയ്ക്കിട്ട് വെച്ച് പോകല്ലെന്ന്. നമുക്ക് തോന്നുന്നു, ഓ എന്ന വിശ്വാസ ജീവിതം കുറെയൊക്കെ മടുത്തു. ഒരു ചടി പിശാചിന്റെ പോരാട്ടം, ഒരു ചടി ജഡം, ഒരു ചടി ലോകം. കർത്തപക്ഷം നമ്മളെ ഉത്സാഹിപ്പിക്കുക എന്നറിയോ, നിങ്ങള് ഹോൾഡ് ഫാസ്റ്റ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെത്താ പ്രത്യാശിനെ മുറുകെ പിടിക്കാനാ പറഞ്ഞത്, മുറുകെ പിടിക്ക്, എന്നിട്ട് മുമ്പോട്ട് ഓടാനാ പറയുന്നേ. അതിന്റെ കാരണം തൊട്ട് താഴത്തെ വാക്യമുണ്ട്, ഒരു ചെറിയ വാക്യം, പക്ഷെ മിസ് ചെയ്യരുത്, വായിച്ചാട്ടെ.
നിങ്ങൾ കണ്ടില്ലേ,
പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ.
ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം ഭയങ്കര എക്സൈറ്റഡ് ആയി. വാക്തത്വം ചെയ്തവൻ എന്ത് ചെയ്യണ? വിശ്വസ്തനാ. വാക്തം ചെയ്തവൻ ആരാ? ആരാ നിങ്ങളോട് വാഗ്ദാനം ചെയ്തത്? യേശു കർത്താവ്. അവൻ ആരാ? അവൻ വിശ്വസ്തനാ. അതുകൊണ്ട് പലരും പ്രാർത്ഥിക്കും, എനിക്ക് വാക്ക് ഭയങ്കര ഇഷ്ടമാ, വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവത്തെ ഉറപ്പിക്കുക. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ കർത്താവേ, വാക്കുമാറാത്തവനായ കർത്താവേ, യഹോവയായ ഞാൻ വാക്കുമാറാത്തവൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. വചനത്താൽ നമ്മൾ നമ്മളെ തന്നെ ഉത്സാഹിപ്പിക്കണമെന്ന്. ഇപ്പൊ ദൈവം നിങ്ങളോട് എന്തെങ്കിലും പ്രോമിസ്, എനിക്കറിയത്തില്ല, നിങ്ങൾ ഡയറിയിൽ 2000 എഴുതി വെച്ചായിരിക്കും. നമ്മൾ വിചാരിച്ചിട്ട് എല്ലാം നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടായിരിക്കാം കേട്ടോ, ദൈവം നിങ്ങളോട് പറഞ്ഞായിരിക്കും. പക്ഷെ നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്ക് റെസ്റ്റ് ഇല്ല. കാരണം നടക്കുവോ? നടക്കുക. ലോട്ടറി പോലെ നടക്കുവോ? നടക്കുകയല്ലേ. ലോട്ടറി എടുത്ത് എടുക്കുന്നവരങ്ങനെ അടിക്കുവോ? ഇല്ലയോ. ഭാഗ്യം പോലെ, എല്ലാം ഭാഗ്യം പോലെ. പക്ഷെ എന്നെ ദൈവം വലിയതായിട്ട് ബലപ്പെടുത്തിയൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാ. നമുക്ക് വാഗ്ദത്തമുണ്ട്, ശക്തിയില്ല. വാഗ്ദത്തമുണ്ട്, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം. വാഗ്ദത്തമുണ്ട്, ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നുമില്ല. നമ്മൾ എടുത്താട്ടെ ഹെബ്രായ ലേഖനം 11:11, മറക്കരുത് ആ വാക്യം. ഹീബ്രൂസ് 11:11,
വിശ്വാസത്താൽ സാറയും.
ഒരു മിനിറ്റ് സുനിഷ നിന്നാട്ടെ. സാറയ്ക്ക് വാഗ്ദത്തം കിട്ടി എത്ര വർഷമായി? കുറെ വർഷമായി. പ്രായവും കഴിഞ്ഞുപോയി. ഇംഗ്ലീഷ് ഭയങ്കര മനോഹര വാക്യം. പ്രായവും കഴിഞ്ഞുപോയി. കർത്താവ് എങ്ങനെയാലും ഒരു കൊച്ചിനെ തരാമെന്നല്ല പറഞ്ഞ്, സാറായി എന്ന് പേരൊക്കെ മാറ്റി വിളിച്ചു. പേരും മാറ്റി വിളിച്ചു, കിട്ടിയിട്ട് മാറ്റി വിളിച്ചാ പോരെ. പ്രായം കഴിഞ്ഞെന്ന് നമ്മൾ പറഞ്ഞ, നമ്മുടെ ഭാഷ പറഞ്ഞ, ഒത്തിരി പ്രായം കഴിഞ്ഞുപോയി. പുത്രാൽപാദന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞുപോയി. ആകപ്പാടെ അബ്രഹാമിനോട് സാറായിട്ട് ചോദിക്കുക, നമ്മളെയും ചോദിക്കുക, എന്തുവാ അബ്രഹാമേ, സാറാ നിങ്ങൾക്ക് എന്താ ഉള്ളേ? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് എന്നാ ഉള്ളൂ? പറഞ്ഞേ, എന്താ ഉള്ളൂ? വാഗ്ദത്തം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്നെ എത്ര എങ്ങനെ നടക്കുന്നേ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. നിങ്ങളോട് ആളുകൾ ചോദിക്കല്ലേ, എന്തോ ആയി വിശ്വാസത്തിലൊക്കെ വന്നിട്ടേ, വല്ലതും ആയോ? പറ, ഞങ്ങൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളൊരു പട്ടണം, ദ ആർക്കിടെക്ട് ആൻഡ് ദ ബിൽഡർ ഈസ് ഗോഡ്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുടെ പട്ടണം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. 2, അപ്പൊ ഇവിടുത്തെ കാര്യമോ, അതും ദൈവം ഞങ്ങൾക്ക് തരുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാറ എങ്ങനെ ശക്തി പ്രാപിച്ചതെന്ന്, ഇന്നത്തെ പോലെ ഇന്ന് ഇവിടെ എല്ലാം പരസ്യമുണ്ട്. ഉയ്യോ, എന്ത് പരസ്യമപ്പ, കുഞ്ഞുങ്ങള് ഭയങ്കര ഐവിയ, ഒത്തിരി മെഡിക്കൽ ടൈംസ് ഒക്കെ വെച്ച് വലിയ പരസ്യങ്ങളൊക്കെയാ. അന്നൊന്നുമില്ലായിരുന്നു, അന്ന് ഒരു ടെസ്റ്റും ഇല്ലായിരുന്നു, അന്ന് ഒരു മരുന്നും ഇല്ലായിരുന്നു, സ്കാനിങ്ങും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അവൾ എങ്ങനെ ശക്തി പ്രാപിച്ചെന്ന് വളരെ ശ്രദ്ധിച്ച് വായിക്കണമേ. വിശ്വാസത്താൽ സാറയും, ഉറക്കം എല്ലാവരും ഒന്ന് വായിച്ചാട്ടെ, വിശ്വാസത്താൽ സാറയും, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെ നിന്നുകയാൽ പ്രായം കഴിഞ്ഞിട്ടും. Praise the Lord. പ്രായം കഴിഞ്ഞിട്ടും എണ്ണുക എന്ന് പറഞ്ഞ എന്നോ, കൺസിഡർ എന്നാണ് വാക്ക്. കൺസിഡർ, വാഗ്ദത്തം ചെയ്ത സാറയുടെ എന്നാ പറഞ്ഞ, സാറ ആകപ്പാടെ ക്ഷീണിതയായി വരുമ്പോഴും അവള് പറയുകയാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. വൺ ഹു എനിക്ക് വാഗ്ദത്തം തന്ന, പ്രോമിസ് ചെയ്ത കർത്താവ് വിശ്വസ്തൻ. വിശ്വസ്തൻ എന്ന്, അത് ചുമ്മാ പോസിറ്റീവ് കൺഫഷൻ അല്ല. അവള് വിശ്വസ്തൻ എന്ന് എണ്ണി എന്ത് ചെയ്യുന്നറിയോ, അവൾക്ക് പുത്രോത്പാദന ശക്തി. അതുകൊണ്ട് മൃതപ്രായവന് ഒരിത്തിൽ നിന്ന്, ഞാൻ എന്റെ ഭാഷ, ഒരിത്തിൽ നിന്ന് തന്നെ, അതെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ സന്തജിന്ന് കർത്താവിനെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഞാനോ, ഞാൻ സുവിശേഷം പറഞ്ഞ ഒരാളെ നേടാൻ പോന്നു. ഓ, അത് നടക്കുന്ന കാര്യമല്ല. ശക്തിയില്ലേ? സുവിശേഷം പറഞ്ഞിട്ട് ആരും വരുന്നില്ലേ?
ആത്മാക്കൾ വിഴിഞ്ഞനിക്കപ്പെടുന്നില്ലേ? വാഗ്ദത്തം ഉണ്ടോ? പറ വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാ, അവന്റെ വാഗ്ദാനം അവൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഹാലലൂയ. ഇതിൽ നിങ്ങളായി കഴിയുമ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങളൊരു റെസ്റ്റ് റൂമായിട്ട് മാറും, വിശ്രമം അനുഭവിച്ചു തുടങ്ങും. ഓ ദൈവം വിശ്വസ്തൻ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എന്റെ തലമുറ തലമുറ തലമുറകളെ കണ്ടുകൊണ്ടിരിക്കുന്നവനാ ദൈവം, ആരംഭത്തിങ്കിൽ തന്നെ അവസാനം കാണുന്നവനാ ദൈവം, അവൻ വിശ്വസ്തനാ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കുക. അപ്രകാരം സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ, പ്രായം കഴിഞ്ഞിട്ടും, ഓരോ വാക്കും ധ്യാനിക്കണേ, പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുത്തന് മൃതപ്രായവനായി തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും സന്തതി ജനിച്ചു. ഹാലലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് എരുമേലാണോ ചോദിക്കുന്നുണ്ട്, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്തതായിട്ട് എന്തേലും ഉണ്ടോ? ഞാൻ ആവർത്തിക്കുക, നമുക്ക് വേണ്ടത് എന്താന്നാ പറഞ്ഞേ? വാഗ്ദത്തം ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ഗ്രേസ്, കൃപ. പിന്നെ ഒരു കാര്യം കൂടെ, ദൈവവേലയിലായിരിക്കുന്നവർ ശ്രദ്ധിക്കുക, കർത്താവ് എന്തേലും കാനാവിലെ വീട്ടിലെ വീഞ്ഞു തീർന്നു പോയി. യേശുവിന്റെ അമ്മയെ മറിയം പറഞ്ഞു, നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ചോണേ, അവൻ എന്നെ പറഞ്ഞാലും അങ്ങനെ ചെയ്തോണം. അവൻ എന്നെ പറഞ്ഞാലും അങ്ങനെ ചെയ്തോണം. കർത്താവ് പറഞ്ഞു, പോയി വീഞ്ഞു തീർന്ന അവിടെ പാപ്പടക്ക ടെൻഷനും ബഹളമാണ്. കർത്താവ് പറഞ്ഞു, വെള്ളം കോരിക്കൊണ്ട് കൊടുക്കാൻ. നമ്മളാണെ ചെയ്യൂ. നിങ്ങളുടെ വീട്ടിൽ മകന്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുക, ഒരു ഐറ്റം തീർന്നു പോയി, ജ്യൂസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ കുറെ പച്ചവെള്ളം വെച്ചിട്ടുണ്ട്, ഇവിടുത്തെ പോലെ നിങ്ങൾ പറയാം, നിങ്ങളോട് പറയാ കൊണ്ട് കൊടുക്കുക, മെയിൻ ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുക, ലാസ്റ്റ് കൊണ്ട് കൊടുക്കുക, വെള്ളച്ചവെള്ളം നമ്മൾ കൊടുക്കുക. ദിവസം പറഞ്ഞു, നമ്മൾ അറ്റ്ലീസ്റ്റ് കൈ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും, പോകുന്ന വഴിക്ക് കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് ഇതിനെ മാറ്റണേ. ഷാവുമാര് ശുശ്രൂഷക്കാര് അവന്മാർക്ക് അറിയത്തില്ല എവിടെ നീ വെള്ളം വന്നത്. അവർ ചിന്തിക്കും, ലോജിക്കലി ചിന്തിക്കും, ഇതിപ്പോ വെള്ളമല്ലായിരുന്നു, പോകുന്ന വഴി വീഞ്ഞാവൂ. അല്ല, രണ്ട് സ്വോത്രവേലും പറഞ്ഞു, ഞാൻ വിചാരിച്ചു അവര് പറഞ്ഞു അതുപോലെ ചെയ്തു. ദൈവവേലയില ദൈവം വിളിക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് എന്നാ പറഞ്ഞാലും അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടം ഫൂൾസിനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവര് ഫൂളായിട്ടല്ല, അവരാണ് ബുദ്ധിമാന്മാർ. കാരണം യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകലമുള്ളവായി. ഹല്ലേലൂയ. വിശ്വസിക്കപ്പെടുമുള്ളവരെ, കർത്താവ് വിശ്വസ്തനാണ്, അവൻ മാറ്റമില്ലാത്തവനാണ്. നമുക്കൊരു വാക്യം വായിക്കാം, സാംസ് 119 110 സങ്കീർത്തനത്തിന്റെ 89-90. പെട്ടെന്ന് വായിച്ച ഒന്നിന്റെ വാക്കുകൾ വായിക്കാം.
യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു.
വചനം നമുക്കറിയാം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അടുത്ത വാക്യം,
നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു.
അതെ, യുവർ ഫെയ്ത്ത്ഫുൾനെസ് തലമുറ തലമുറയോളം. എത്രത്തോളം ഇരിക്കുന്നേ? തലമുറ തലമുറയോളം ഇരിക്കുന്നു നിന്റെ വിശ്വസ്തത. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നു, അഷുറൻസ് ഓഫ് ഫോർഗീവ്നെസ്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് റൈറ്റസ്. രണ്ടാമതായി, നാളെ കുറിച്ച് ആകുലപ്പെടുത്തുക, കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ദൈവം വിശ്വസ്തൻ. പ്രോമിസ് കിട്ടിയെങ്കിൽ അവിശ്വാസം സംശയിക്കരുത്, എഴുതി വെച്ചിരിക്കുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. സാറേ പോലെ വാഗ്ദത്തം കിട്ടിയെങ്കിൽ വിശ്വസിക്കുക, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് കൺസിഡർ, എണ്ണുക. ബൈബിളിൽ ഒരു ടെർമിനോളജി, എണ്ണുക, അവനെ അങ്ങനെ തന്നെ കാണുക, അവൻ വിശ്വസ്തനാ, അവൻ വിശ്വസ്തനാ. അവൾ ശക്തി പ്രാപിച്ചു. അവസാനമായി, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഭയങ്കര പ്രയാസങ്ങൾ, നമ്മൾ പറയാ ഇങ്ങനെ ആത്മാവായിട്ട് പാട്ടൊക്കെ പാടി പോകുമ്പോഴാ ഒരു പ്രശ്നം അവിടെ നിന്ന് വന്നു, അയലോക്കംകാര് പ്രശ്നം, നാട്ടുകാര്, വീട്ടുകാര്. ഒരു വാക്യം അവിടെ വായിക്കുന്നുണ്ട്, 1 Petrus 4:19, ഇൻ റിഗാർഡിംഗ് ടു പ്രോബ്ലംസ്. 1 Petrus 4:19, നാം പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, 1 Petrus 4:19 നാം ഓർക്കുക.
അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ,
ദൈവേഷ്ടപ്രകാരമാണ് ആ കഷ്ടമെങ്കിൽ
നന്മ ചെയ്തുകൊണ്ട്,
ദൈവേഷ്ടപ്രകാരമാണ്, കേട്ടോ, 1 Peter 4:19, ദൈവേഷ്ടപ്രകാരമാണ് കഷ്ടം സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ച്, അവരെന്ത് ചെയ്യണം?
നന്മ ചെയ്തുകൊണ്ട്,
അവർ നന്മ ചെയ്യണം. ഒന്നാമതായി,
തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ പരമേൽപ്പിക്കും.
പ്രൈസ് ദി ലോർഡ്. തങ്ങളുടെ പ്രാണനെ ആരുടെ കൊടുക്കണം? ഫെയ്ത്ത്ഫുൾ ക്രിയേറ്റർ, വിശ്വസ്തനായ ആരാ? സൃഷ്ടാവ്. നമ്മുടെ ക്രിയേറ്റർ.
വാക്യങ്ങളൊന്നും മിസ് ഒരു ബൈബിളിലെ ഒരു ഒരു ചെറിയ വാക്ക് പോലും ഭയങ്കര ഇമ്പോർട്ടന്റ്. വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ തങ്ങളുടെ പ്രാണനെ എന്ത് ചെയ്യട്ടെ?
പരമേൽപ്പിക്കട്ടെന്നാ പറഞ്ഞു.
ദൈവഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവരെ, നിങ്ങൾ ഡൗൺ ആവരുത്. നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ജീവനെ ദൈവത്തിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഭാഗം നമ്മൾ കണ്ടു. ദൈവം വിശ്വസ്തൻ, ദൈവം മാറ്റമില്ലാത്തവൻ, ദൈവം കരുണയുള്ളവൻ, ദൈവമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ആ ഒരു വിശ്രമത്തിലേക്ക് ദൈവം നമ്മൾ വിളിക്കുക. വിളിക്കുന്ന ഓരോരുത്തരോടും പറയാം, പഠിക്കുന്ന കുഞ്ഞുങ്ങളായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, കുടുംബസ്ഥരായിക്കോട്ടെ, ദൈവം നിങ്ങളെ പ്രാഥമികമായിട്ട് വിളിച്ചത് ആദ്യത്തെ ഹവയും ഒന്നാം ദിവസം പോലെ അല്ല. കർത്താവ് പറഞ്ഞു, റെസ്റ്റ്, വിശ്രമിക്കുക. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വിശ്രമിക്കുക. ലേൺ ഫ്രം ഹിം, അവനിൽ നിന്ന് പഠിക്കുക. ടേക്ക് ഹിസ് യോക്ക്, അവന്റെ നിന്ന് വഹിക്കുക. അപ്പോൾ നമ്മുടെ ആത്മാക്കള് ആശ്വാസം കണ്ടെത്തും. പ്രിയമുള്ളവരെ, നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നു, ഗോഡ് റെസ്റ്റഡ്, ദൈവം വിശ്രമിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിക്കുന്നത് ഒരു വിശ്രമത്തിലേക്കാണ്. ദൈവത്തിന്റെ ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. കർത്താവെ, നീ വിശ്വസ്തൻ. നമ്മളോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു മാത്രം, കഴിഞ്ഞ ആഴ്ച കേട്ട പോലെ, അത് ദൈവകൽപ്പന പ്രോമിസസും ഇത് മാത്രമല്ല, കൽപ്പനയും കൂടെ നാം പാലിക്കുമ്പോഴാണ് അതിന്റെ ഗ്ലോറി പൂർത്തിയാകുന്നത്. അതും ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ട് തന്നതാ. ജസ്റ്റ് ദൈവത്തിനെ നമ്മെ ഉത്സാഹിപ്പിക്കുകയാണ്. അവൻ വിശ്വസ്തനായതുകൊണ്ട് നാം വിശ്വസ്തനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കഷ്ടങ്ങൾ സഹിച്ച സ്മരണ സഭയോട് പറഞ്ഞു, റെവലേഷൻ 2:10 പറഞ്ഞു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീയും ജീവന്റെ കിരീടം. എന്തിലൊക്കെയാണ് നമ്മൾ വിശ്വസ്തരായിരിക്കുക? വാക്യങ്ങൾ മാത്രം വായിച്ചു പോകുന്നു. ഒന്നാമതായി, ദൈവം നമ്മെ ദോഷങ്ങളെ പരീക്ഷിക്കുന്നില്ല. ശ്രദ്ധിക്കണേ, പരീക്ഷിക്കുന്ന എങ്ങനെയാന്ന് പറയാം, മാമോനെ തന്നാ പരീക്ഷിക്കുന്നത്. മാമോൻ കുറച്ചങ്ങോട്ട് തരും, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ദൈവം നോക്കും. ദൈവത്തോട് ചോദിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 16:10-11 വാക്യങ്ങൾ വായിച്ചു വായിച്ചു ഒരു 5 മിനിറ്റ് കൊണ്ട് വായിച്ചു വായിച്ചു മാത്രം പോകുന്നു. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. തത്വം ഞാൻ എന്ത് ചെയ്യണം, എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ലൂക്ക് ചാപ്റ്റർ 16:10
അത്യൽപത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസൻ, അത്യൽപത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ.
ഇനി എന്താണെന്ന് 11 പറയുന്നുണ്ട്,
നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ബലമേൽപ്പിക്കും?
പേഴ്സിനകത്ത് ഈ വാക്യം എഴുതി ഒട്ടിച്ചു വെക്കാവോ? പേഴ്സോ, നിങ്ങളുടെ പൈസ ഇടുന്ന എന്ത് പെട്ടിക്ക് മുമ്പ്, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായി നിങ്ങളെ ആര് ഫലമേൽപ്പിക്കും? ബി ഫെയ്ത്ത്ഫുൾ ഇൻ മണി. രണ്ടാമതായി, മലാഖി 2:15 വേഗത്തിൽ വായിച്ചു പോന്നു. കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കൽപ്പനയുണ്ട്. മലാഖി 2:15
ലേശം പോലും സുബോധ ശേഷി
താഴോട്ട് താഴോട്ട് വായിക്ക, നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളു.
ഒരിക്കലും അവിടെ വിശ്വസിച്ചു, എന്നാൽ ഒരുത്തൻ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ.
തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഒന്നാമത് പറഞ്ഞു, ബി ഫെയ്ത്ത്ഫുൾ ഇൻ മണി. രണ്ടാമത് പറഞ്ഞു, ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ ഫാമിലി ലൈഫ്, വെരി വെരി ഇമ്പോർട്ടന്റ്. മൂന്നാമതായി, ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ ടൈം. ശ്രദ്ധിച്ചേ, നമ്മുടെ സമയത്തിന്റെ കാര്യത്തിൽ നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. ദൈവം നമുക്ക് 24 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ചെലവഴിക്കുവാണോ? താലന്തിന്റെ ഉമ്മയിൽ ഗിഫ്റ്റാ പറയുന്നത്, റാത്തലിന്റെ ഉമ്മയാണ്. നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി വായിച്ചാൽ മതി, അതിനകത്തൊരു ടൈമാ പറയുന്നത്. ഒരു ടൈം പീരീഡ് ദൈവം ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുക. ആ ടൈമിനുള്ളിൽ ചെയ്യേണ്ട ജോലിയുണ്ട്. ആ ടൈമിൽ അവർ പറഞ്ഞു, ഓ യജമാനം വരത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. നമ്മൾ FSL തന്നെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്താ നിറഞ്ഞുകൊള്ളുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം,
റെഡീം ദ ടൈം.
ബി ഫെയ്ത്ത്ഫുൾ ഇൻ മണി. പണത്തിൽ വിശ്വസ്തരായില്ല എങ്കിൽ കൂടുതൽ ആത്മീയ കാര്യങ്ങൾ ദൈവം നമ്മെ പരമേൽപ്പിക്കത്തില്ല. രണ്ടാമതായി, ബി ഫെയ്ത്ത്ഫുൾ വിത്ത് യുവർ ഫാമിലി. മൂന്നാമതായി, ബി ഫെയ്ത്ത്ഫുൾ വിത്ത് യുവർ ടൈം. നാലാമതായി, വളരെ ഇമ്പോർട്ടന്റ്, യിരമ്യ 23:28. ദൈവം നമുക്ക് വചനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതൊരാളോട് പറയുന്നതായിരിക്കാം, നിങ്ങളൊരു കൂട്ടായ്മ സംസാരിക്കുന്നതായിരിക്കാം, സുവിശേഷം പറയുന്നതായിരിക്കാം. ദൈവത്തിന്റെ വചനം വളരെ പ്രഷ്യസ് ആണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 23:28 ജെറമയ ചാപ്റ്റർ 23:28.
എന്റെ വചനം ലഭിക്കുന്ന സ്വപ്നം കണ്ട പ്രവാചകൻ, സ്വപ്നം കണ്ട പ്രവാചകൻ വിവരിക്കട്ടെ.
സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ.
എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ.
കണ്ടോ, എന്റെ വചനം എന്ത് ചെയ്യട്ടെ?
വിശ്വസ്തയോടെ,
വിശ്വസ്തയോടെ. എന്നിട്ട് പറയാം, വൈക്കോലും ഗോതമ്പും തമ്മിൽ
ഒക്കുമോ?
ദൈവം നിങ്ങളെ ഒരു വീട്ടിൽ പറഞ്ഞുവിടും, അല്ലെങ്കിൽ ദൈവം നിങ്ങൾ ഒരാളുടെ കോളേജിൽ സുശേഷം പറയാം. നമ്മള് ഈ വചനം നമ്മുടെ തന്നിരിക്കുന്നു പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രഷ്യസാ. ഇപ്പൊ നിങ്ങളുടെ ഒരു വലിയ വില പിടിച്ച ഒരു സാധനം കമ്പനി തന്നുവിടുക, സ്റ്റേറ്റ്സിൽ തന്നുവിടുക, ഇവിടെ ഇവിടുത്തെ കമ്പനി കൊടുക്കുക, നമ്മൾ എങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് പോലെ ദൈവവചനത്തെ ഭയങ്കര ലെറ്റ് ഹിം സ്പീക്ക് മൈ വേർഡ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ അവസാനിപ്പിക്കുന്നു, ബി ഫെയ്ത്ത്ഫുൾ വിത്ത് യുവർ മണി, ബി ഫെയ്ത്ത്ഫുൾ വിത്ത് യുവർ ഫാമിലി, യുവർ പാർട്ട്ണർ, ബി ഫെയ്ത്ത്ഫുൾ വിത്ത് ടൈം, ബി ഫെയ്ത്ത്ഫുൾ ഇൻ പ്രീച്ചിങ് ദ വേർഡ്. അവസാനമായി വെളിപ്പാട് ദിവസം 17 അധ്യായത്തിൽ മഹതിയാം ബാബിലോണുമായിട്ടുള്ള ഭയങ്കര യുദ്ധം കഴിഞ്ഞ് ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട്. മൂന്നായിട്ടാണ് ആളുകളെ അവിടെ തരംതിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന വാക്യമാണ് 17:14, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 17:15.
അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താദി കർത്താവും രാജാദി രാജാവും ആകൊണ്ട്.
താൻ കർത്താദി കർത്താവും, റെവലേഷൻ ചാപ്റ്റർ 17:14 ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ കർത്താദി കർത്താവും രാജാദി രാജാവും ആയതുകൊണ്ട്, അന്തിക്രിസ്തുവിനോടും അതുപോലെ കളപ്രാണ്ടൊക്കെ പോരാടുന്ന ഭാഗമാണ് ആയതുകൊണ്ട് മൂന്ന് കൂട്ടരാണ് അവിടെ ഉള്ളത്. ഒന്ന് വായിച്ചാട്ടെ,
കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും
മതി. ആരാണൊന്ന് വിളിക്കപ്പെട്ടവരുണ്ട്, വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ അടുത്ത കൂട്ടരാരാണ്,
തെരഞ്ഞെടുക്കപ്പെട്ടവരെ
അടുത്ത അവരും കൂടെ ഉണ്ട്. പിന്നെ
വിശ്വസ്തരുമായി,
വിശ്വസ്തരുമായിട്ട് അവരെ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. കോൾഡ് സെലക്ടഡ് പീപ്പിൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ. ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഞാൻ ഈ കൂട്ടത്തിൽ ഏതാണ്? കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഈ പകൽക്കാലം നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. കർത്താവോട് പറയാം, കർത്താവേ എന്റെ ജീവിതത്തിൽ ഞാനൊരു വിശ്രമമില്ലാത്ത ഒരു മനുഷ്യനാണ്. കർത്താവേ എന്നെ സഹായിക്കണമേ. എന്നോട് ആ മീറ്റിംഗിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് വളരെ ഇടപെട്ടൊരു കാര്യം ഇതാ, നമ്മളൊന്നും ചെയ്യുന്നുണ്ടല്ല, നമ്മൾ ഓടുന്നുകൊണ്ടുമല്ല, അധ്വാനിക്കുന്നുണ്ടുമല്ല, കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത് കം ടു മീ, ഐ വിൽ ഗിവ് റെസ്റ്റ്, എന്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് വിശ്രമം തരാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് വന്ന് പ്ലീഡ് ചെയ്യുകയാണ്, ബാക്കി എല്ലാത്തിനും സമയമുണ്ടായിട്ട് കർത്താവിന്റെ അടുക്കൽ ഇരിക്കാൻ സമയമില്ല എങ്കിൽ ഈ വിശ്രമം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഈ വിശ്രമം ലോകം നമ്മുടെ നിന്ന് കൊണ്ടുപോകും, ലോകം നമ്മുടെ നിന്ന് പിടിച്ചു പറിക്കും, ലോകം ആ ക്വാളിറ്റി ടൈം അത് നമ്മുടെ നിന്ന് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്തപ്പോൾ ഈ മാർത്തഹള്ളി ആ ബ്രിഡ്ജിന്റെ താഴെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു കമ്പനിയുടെ, സ്പെൻഡ് യുവർ ക്വാളിറ്റി ടൈം വിത്ത് അസ്, നിങ്ങളുടെ ക്വാളിറ്റി സമയം ഞങ്ങൾക്ക് തരിക. ഹോൾ വേൾഡ് ഇസ് ആസ്കിങ്, ഗിവ് യുവർ ക്വാളിറ്റി ടൈം, ഗിവ് യുവർ ക്വാളിറ്റി ടൈം. പക്ഷെ കർത്താവിനോട് പറ, കർത്താവേ എന്റെ സമയം ഞാൻ നിനക്കായിട്ട് തിരിക്കുക, നിന്റെ പാദപ്പെടുത്തിരിക്കുവാൻ. കർത്താവ് പറഞ്ഞു, കമൻ ലേൺ ഫ്രം മീ, ടേക്ക് മൈ യോക്ക്, എന്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിക്കുക, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ വിശ്രമം കണ്ട. ഞാൻ വലിയ വിശ്രമത്തിലാണ് ആ മൂന്ന് ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് കടന്നുപോയത്. ഞാൻ പറഞ്ഞു, കർത്താവിനെ എന്നോട് സംസാരിച്ചതിനായി സ്തോത്രം. വിശ്രമം ദൈവത്തിന്റെ ദാനമാണ്. മുമ്പോട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആസ് എ പേഴ്സൺ, ആസ് എ ഫാമിലി, ആസ് എ ചർച്ച്, ആ പെർഫെക്ട് റെസ്റ്റിലേക്ക് കർത്താവ് കൊണ്ടുവരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാമ്യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളത് കൊണ്ട് യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. അപ്പൊ കർത്താവിരിക്കും പാറയുടെ മറവിലും കടുംതോക്കിന്റെ മറവിലും ഇരിക്കുന്നതിന്റെ പ്രാവേ, ലെറ്റ് മീ ഹിയർ യുവർ വോയ്സ്, ലെറ്റ് മീ സി യുവർ വോയ്സ്, ലെറ്റ് മീ സി യുവർ ഹിയർ യുവർ വോയ്സ്, ലെറ്റ് മീ സി യുവർ ഫേസ്. നിന്റെ മുഖം സൗന്ദര്യമുള്ളതും നിന്റെ സ്വരംഭമുള്ളതുമാകുന്നു, റൈസ് എഴുന്നേൽക്കാന്ന് പറഞ്ഞ കർത്താവ് നബി സാഹിബ് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. മറോടെ മാനിക്കേശ്വർ എന്ന പാട്ട് പാടുന്നതിന് മുമ്പായി നമുക്ക് നമ്മോട് ചോദിക്കാം. ടുഡേ ദിസ് മോർണിംഗ് 2015 ഫെബ്രുവരി മാസം 15 ഉച്ചയ്ക്ക് 12 ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ആർ യു റെസ്റ്റ്ലെസ്? രണ്ട് കരങ്ങളെ നീക്കി ആശ്വസിപ്പിക്കാനുള്ള കർത്താവ് ഉള്ളപ്പോൾ ആർ യു റെസ്റ്റ്ലെസ്? സ്വന്തം ജീവനെ ഊറ്റിത്തന്ന കർത്താവ് നിനക്കുള്ളപ്പോൾ എന്തിനാകുലപ്പെടുന്നു? മരണത്തെ ജയിച്ചവനായ ക്രിസ്തു ഉള്ളപ്പോൾ എന്തിന് ടെൻഷനിൽ ജീവിക്കുന്നു? ശൂലങ്കാരിയെ തേടി വന്ന മണവാളനായ ക്രിസ്തു ഉള്ളപ്പോൾ നിന്റെ ജീവിതം എന്തുകൊണ്ട് ബോറടിക്കുന്നു? കർത്താവേ ഞാൻ എല്ലാം ഈ പാദപീഠത്തിൽ ഞാൻ സമർപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റുന്നതുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇത് എന്നോടാ സംസാരിച്ചത്. ഞാൻ ഒത്തിരി ടെൻഷനിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി. എനിക്ക് അവിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്ന് കർത്താവേ, കർത്താവേ നീ എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ, ആളുകൾ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിടിഞ്ഞു പോകുന്ന കർത്താവേ,
എന്നിട്ട് ഞാനിപ്പോൾ ഓടി വരികയാ, ക്രൂശിന്റെ മറവിലിരിക്കാൻ ഞാൻ വരിക കർത്താവേ, തീർക്കപ്പെട്ട പാറയായ ക്രിസ്തുവിന്റെ മറവിലിരിക്കാൻ ഞാൻ വരിക. അവിടെ ഞാൻ ആശ്വാസം പ്രാപിക്കട്ടെ, അവിടെ ഞാൻ ചിറകൾ മുളച്ച് എന്റെ പ്രിയന്റെ അടുക്കളോട് ഞാൻ പറന്ന് പറന്ന് പോകട്ടെ. ഓടി വരിക, ഒരാൾ പോലും ഇന്ന് പകൽക്കാലം പിന്മാറ്റാവസ്ഥയിൽ മടങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. കർത്താവ് നിന്നെ വിളിക്കുന്നു, അവൻ നിനക്ക് കനാൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അനാക്യ മലന്മാരെ കണ്ട് നീ പേടിക്കരുത്, നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ അനാക്യ മലന്മാരെക്കാൾ വലിയവൻ അത്രേ. ഹല്ലേലൂയ, പിശാചിനോട് പോരാടുന്നെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ തലയെ തകർത്തവനാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ, അവനാണ് നിന്നെ വിളിച്ചത്. ഇവിടെ ഇരിക്കുന്ന ദൈവവേലക്കാരല്ല നിന്നെ വിളിച്ചത്, ഇവിടെ ഇരിക്കുന്ന സഭക്കാരല്ല നിന്നെ വിളിച്ചത്, അവനാണ് നിന്നെ വിളിച്ചത്. മരണത്തിന്റെ കിടക്ക അവനാണ് മാറ്റിവിരിച്ചത്, അവനാണ് നിന്നെ തേടി വന്നത്, അവനാണ് നിന്റെ പാപങ്ങൾ മായ്ച്ചത്, അവനാണ് നിന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ